ദൈവത്തിന്റെ കരുണയിൽ മാത്രം നാം നിത്യന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് കരുണാസമ്പന്നനാണ്.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
കുഞ്ഞുങ്ങൾ നമ്മോട് സംശയം ചോദിക്കുമ്പോൾ സാധാരണ മുഷിഞ്ഞു പോകാറുണ്ടോ? രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കാൻ പോയ ഒരു പിതാവ് അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ കഴിയാതെ കുഴഞ്ഞുപോയത് ഒരു ദിവസം ഞാൻ കണ്ടു. ഒരാളുടെ ചോദ്യം, എന്തുകൊണ്ടാ ഞാൻ ആണായി ജനിച്ചത്? മറ്റേയാളുടെ ചോദ്യം, എന്തുകൊണ്ടാ ഞാൻ പെണ്ണായി ജനിച്ചത്? വേറൊരാളുടെ ചോദ്യം, ഈ മരത്തേൽ കയറിയാൽ ആകാശത്ത് തൊടാമോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആകാശത്ത് ചെല്ലാം? ചോദ്യങ്ങൾ പലതിനും മറുപടി പറയാം, പക്ഷേ നമ്മുടെ വിശദീകരണമുണ്ടോ അവർക്ക് മനസ്സിലാകുന്നു? അവർ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ? താങ്കൾക്കും ഈ അനുഭവം ആവോളം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഉത്തരം പറഞ്ഞു പറഞ്ഞു മടുക്കുമ്പോൾ താങ്കൾ പറയും, മോനെ മോളെ, മക്കൾ വലുതാകുമ്പോൾ ഇതെല്ലാം മനസ്സിലാകും. നല്ല ഒന്നാം തരം മറുപടി. എന്നാൽ അങ്ങ് വലിയ വലുതായ അപ്പച്ച, അമ്മച്ചി, നിങ്ങളുടെ സംശയമൊക്കെ തീർന്നോ? ഇനിയും എന്നാ വലുതാകുന്നത്? സംശയം, അതാണല്ലോ നമ്മുടെ അനുഗ്രഹം തന്നെ. പക്ഷേ പലർക്കും ഇന്നതൊരു ശാപമാണ്. ഏറ്റവും കൂടുതൽ സംശയം ആധ്യാത്മിക മണ്ഡലങ്ങളിൽ തന്നെയാണ്. പലരും പയറ്റി പയറ്റി പടം മടക്കി വീട്ടിൽ പോയി. ചിലരൊക്കെ ഇന്നും കിണഞ്ഞു പരിശ്രമിക്കുന്നു. അതേസമയം തന്നെ വേറെ ചിലർ വളരെ സംതൃപ്തിയോടും സന്തോഷത്തോടും മുൻപോട്ട് പോകുന്നു. ഈ സന്തോഷത്തോടെ പോകുന്നവർ എല്ലാം മനസ്സിലാക്കിയിട്ടാണോ സന്തോഷിക്കുന്നത്? പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതും എന്റെ പരിമിതമായ ബുദ്ധിക്കുള്ളിൽ ഒതുക്കിയിട്ട് ഞാൻ സന്തോഷമായിരിക്കൂ എന്ന് ശഠിക്കുന്നതാണ് നമ്മുടെ ബുദ്ധിമുട്ട്. എനിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത് മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കുഴയും. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. നടന്നതാണോ എന്നെനിക്കറിയില്ല, ഏതായാലും കഥയാണ്. മീൻ പിടിക്കുവാൻ പോയ ഒരു പ്രായമുള്ള അപ്പച്ചൻ. ആദ്യം ചൂണ്ടയെറിഞ്ഞപ്പോൾ ഒരു വലിയ മീൻ കിട്ടി. പെട്ടെന്ന് അപ്പച്ചൻ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ തോത്, ഏതാണ്ട് അരയടി നീളം വരും, അതെടുത്ത് മീനൊന്ന് അളന്നു നോക്കി. സംഗതി, അതെ, ആ മീൻ ആ തോതിന്റെ ഇരട്ടിയുണ്ട്, ഒരടിയോളമുണ്ട്. പെട്ടെന്ന് ആ മനുഷ്യൻ മീനെ ആറ്റിൽ കളഞ്ഞു. കുറെ സമയം കഴിഞ്ഞ് വേറൊരു മീൻ കിട്ടി. അയാൾ വീണ്ടും തോതെടുത്ത് അളന്നു നോക്കിയപ്പോൾ മീൻ മുക്കാലടി നീളമുണ്ട്, അതിനെയും കളഞ്ഞു. അടുത്ത മീൻ വളരെ ചെറിയ ഒരെണ്ണമായിരുന്നു. ആ മനുഷ്യൻ അതിനെ സന്തോഷത്തോടെ തന്റെ പാത്രത്തിലിട്ടു. പിന്നെ കിട്ടിയത് വളരെ വലുതായിരുന്നതിനാൽ അതിനെയും കളഞ്ഞു. ഈ വിചിത്രമായ പണി കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ചെന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, തനിക്കെന്തോ അറിയാം, ഈ വലുതിനെയൊക്കെ വലിച്ചുകൊണ്ട് എന്തിനാ വെറുതെ വീട്ടിൽ പോകുന്നത്? ഞങ്ങളുടെ വീട്ടിൽ മീൻ വറുക്കുന്ന പാത്രത്തിന് അരയടി വ്യാസമേ ഉള്ളൂ. താങ്കൾക്ക് ചിരി വരുന്നുണ്ടാകാം. ഇന്ന് അനേകരും ഇങ്ങനെ തന്നെയാണ്. എന്റെ പരിമിതമായ ബുദ്ധിയിൽ ഒതുങ്ങാത്തതൊന്നും ഞാൻ അംഗീകരിക്കില്ല എന്ന് ശഠിക്കുക. നമ്മുടെ സംശയങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത് മാത്രമാണ് നമുക്ക് സന്തോഷമായിരിക്കുവാനുള്ള മാർഗം. ഇതാ വിശുദ്ധ പൗലോസ് ചില സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. നാം റോമലേഖനം 9-ാം അധ്യായമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ാം അധ്യായത്തിൽ ഇന്ന് 19 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുവാൻ പോകുകയാണ്. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നതെന്ത്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്തു നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും? ഇത് സ്വാഭാവിക, അതായത് പ്രാകൃത മനുഷ്യന്റെ ചിന്താഗതിയാണ്. ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവൻ ഫറവോനിൽ കുറ്റം കണ്ടെത്തി? അവൻ ദൈവോദ്ദേശം നിറവേറ്റുകയല്ലായിരുന്നുവോ ചെയ്തത്? 20-ാം വാക്യത്തിൽ, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? മനുഷ്യബുദ്ധിയിൽ ഉയർന്നുവരുന്ന ചിന്തകൾ പ്രശ്നത്തിന്റെ ഉത്തരമാകുകയില്ല. ദൈവത്തിന്റെ സർവവല്ലഭത്വത്തിന്റെ മർമ്മം ഗ്രഹിക്കുമ്പോൾ മാത്രമേ അതിന്റെ ഉത്തരം കാണുവാൻ കഴിയുകയുള്ളൂ. വിശ്വാസം തികഞ്ഞ അനുസരണത്തോടെ അതിനെ അംഗീകരിക്കുന്നു. ഇത് അന്ധവിശ്വാസമല്ല, അവിശ്വാസമോ അതിനോട് എതിർക്കുകയും അതിന്റെ ക്രോധത്തിനും ന്യായവിധിക്കും ഇരയാക്കിക്കൊണ്ട് മുൻപോട്ടു പോകുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം ദൈവമാണ് എന്ന കാര്യമത്ര ഏറ്റവും പ്രധാനപ്പെട്ടത്. ചെറിയ മനുഷ്യന് അത് മാറ്റുവാൻ കഴിയുകയില്ല. അടുത്ത ഏതാനും വാക്യങ്ങളിൽ പൗലോസപ്പോസ്തലൻ കുശവന്റെയും കളിമണ്ണിന്റെയും ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ നിലത്തിലെ പൊടിയിൽ നിന്നെടുത്ത് രൂപപ്പെടുത്തി സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ ഭൂമിയിലെ പൊടിയിൽ നിന്നെടുത്ത്, സങ്കീർണക്കാരൻ ഇപ്രകാരം പറഞ്ഞു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. 103-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യം. നാം ചിലപ്പോൾ ഇക്കാര്യം മറന്നുപോകാറുണ്ട്. പൊടി അതിൽ തന്നെ പറ്റിപ്പിടിക്കുമ്പോൾ അത് ചെളിയായിത്തീരുന്നു. അബ്രഹാം തന്റെ യഥാർത്ഥ സ്ഥിതി ദൈവം മുൻപാകെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. ഇനിയും റോമലേഖനം 9:21 നോക്കിക്കേ. അല്ല, കുശവന് അതേ പിണ്ണത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ദൈവം മനുഷ്യത്വത്തിലേക്ക് കടന്നുവന്ന് മോശയെ രൂപപ്പെടുത്തുവാൻ അല്പം കളിമണ്ണെടുക്കുന്നു. വീണ്ടും അവൻ ഫറവോനെ ഉണ്ടാക്കുവാനായി അതേ പിണ്ണത്തിൽ നിന്ന് കുറച്ച് കളിമണ്ണെടുക്കുന്നു. അവ പ്രാരംഭത്തിൽ വൃത്തികെട്ട കളിമണ്ണായിരുന്നു. അവന്റെ കരുണയാൽ ഒരു പാത്രം മാനത്തിനും, അതായത് മാനമായ ഉപയോഗത്തിനായി ഒരു പാത്രമുണ്ടാക്കുന്നു. അതേ പിണ്ണത്തിൽ നിന്ന് വേറൊരു പാത്രം അപമാനത്തിനായി, അതായത് സാധാരണ ഉപയോഗത്തിനായി ഉണ്ടാക്കുവാനുള്ള അധികാരവും കുശവനുള്ളതത്രേ. ഇനിയും 9-ാം അധ്യായത്തിന്റെ 22-24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? തന്റെ സർവവല്ലഭത്വത്തിന്റെ ശ്രേഷ്ഠതയിലും മർമ്മത്തിലും പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന വസ്തുത പൗലോസപ്പോസ്തോലൻ നേരത്തെ സ്ഥാപിച്ചു കഴിഞ്ഞു. തുടർന്ന് ദൈവം കോപപാത്രങ്ങളോടുപോലും ക്ഷമയോടും കരുണയോടും കൂടെ വർത്തിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ദൈവം അവരെ നാശത്തിനായി സൃഷ്ടിച്ചില്ല. പിന്നെയോ, കളിമണ്ണിന്റെ മറുതലിപ്പും പാപവും അവയെ ന്യായവിധിക്ക് യോഗ്യരാക്കി. ദൈവത്തിന് അവരെ പെട്ടെന്ന് ന്യായം വിധിക്കാമായിരുന്നു. എന്നാൽ ഈ പാത്രങ്ങളെ അവൻ ജീവനില്ലാത്ത കളിമണ്ണായിട്ടല്ല, പിന്നെയോ സ്വയ തീരുമാന ശക്തിയുള്ള ജീവികളായിട്ടാണ് കണ്ടത്. ദൈവത്തെ അനുസരിക്കുവാനുള്ള താൽപര്യം അവർക്കുണ്ടോ എന്ന് വെളിപ്പെടുത്തുവാനായി ധാരാളം അവസരം ദൈവം അവർക്ക് കൊടുത്തു. ദൈവം പാപത്തെ വെറുക്കുകയും അതിനെ ന്യായം വിധിക്കുകയും ചെയ്യുന്നുവെങ്കിലും അവന്റെ കരുണ ജീവികളിൽ നിരന്തരമായി കാണിച്ചുകൊണ്ടിരുന്നു. കോപപാത്രങ്ങൾ 70 AD നശിപ്പിക്കപ്പെട്ട യഹൂദജാതിയെ കുറിക്കുന്നു എന്ന് ചില വേദപണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ നാശത്തെക്കുറിച്ച് യേശു മുൻകൂട്ടി പ്രസ്താവിച്ചിരുന്നു. എന്നാൽ അവൻ നഗരത്തെ നോക്കി കരയുകയും പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. 70 AD അന്തിമമായ ന്യായവിധി വന്നപ്പോൾ ദൈവം ഒരു ശേഷിപ്പിനെ രക്ഷിച്ചു. അവരാണ് കരുണാപാത്രങ്ങൾ. ജാതികളുടെ തെരഞ്ഞെടുപ്പാണ് അടുത്ത വിഷയം. ഈ 9-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണിത്. ദൈവത്തിന്റെ സർവവല്ലഭത്വത്തോടുകൂടിയ ഇഷ്ടത്താലാണ് അവൻ ഇസ്രായേൽ ജാതിയെ തെരഞ്ഞെടുത്തത്, അല്ലാതെ അവരുടെ ശ്രേഷ്ഠത കൊണ്ടല്ല എന്ന കാര്യം പൗലോസപ്പോസ്തോലൻ വളരെ അധികം വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവം ഒരു ജാതിയെ തെരഞ്ഞെടുക്കുകയും ആ ജാതിയിൽ നിന്ന് തങ്ങളേക്ക് തിരിഞ്ഞവരെ രക്ഷിക്കുകയും ചെയ്യുക മാത്രമല്ല, അവൻ ഇന്ന് തന്റെ നാമത്തിനുവേണ്ടി ജാതികളിൽ നിന്ന് ജനത്തെ വിളിച്ചു വേർതിരിക്കുന്നു. 9 അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ നാം കാണുന്നു, എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയയെന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്നവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുമെന്ന് ഹോശേയ പുസ്തകത്തിലും അരുളിച്ചിരുന്നുവല്ലോ. ഹോശേയ 2:23 വാക്യത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണിത്. ഇസ്രായേൽ ജാതിയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ തന്റെ കാലത്ത് ജീവിച്ചിരുന്ന വിശ്വാസികളായ ശേഷിപ്പിനെ ഇക്കാര്യം സൂചിപ്പിച്ചു. ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞ തന്റെ ആളുകളോട് അവൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗ്ഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. 1 പത്രോസ് 2:9-10. 26 വാക്യത്തിൽ കാണുന്ന രണ്ടാമത്തെ പ്രവചനം ഹോശേയയുടെ പ്രവചനം 1:10 വാക്യത്തിൽ നിന്നുമുള്ളതാണ്. അത് ഇപ്പോഴും ഭാവിയിലും ഭൂമിയിലെ ഏത് സ്ഥലത്തുനിന്നും ക്രിസ്തുവിങ്കലേക്ക് തിരിയുന്ന ജാതികളെയാണ് സൂചിപ്പിക്കുന്നത്. യാക്കോബ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 15:17-18 ഞാൻ വായിച്ചത്. നാം ശ്രേഷ്ഠന്മാരായതുകൊണ്ടാണ് സുവിശേഷം നമ്മുടെ അടുത്തേക്ക് ദൈവം കൊണ്ടുവന്നത് എന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകലവും സാധിക്കുന്നത് എന്ന് 16 വാക്യത്തിൽ നാം കണ്ടല്ലോ. അവന്റെ കരുണ അതൊന്നുകൊണ്ട് മാത്രമാണ് ദൈവം എന്റെയും താങ്കളുടെയും അടുത്തേക്ക് വന്നത്, നമ്മെ അവൻ രക്ഷിച്ചത്. ഇത് എത്രയോ മനോഹരമായ കാര്യമാണ്. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിന്റെ വില നാം എത്ര ചിന്തിച്ചാലും പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിക്കില്ല. നാം രക്ഷപ്പെട്ടതിന്റെ വില, ഈ ഭൂമിയിൽ തന്നെ നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ അതൊന്നുകൊണ്ട് മാത്രമാണ്. 27-28 വാക്യങ്ങളിലേക്ക് വന്നാട്ടെ. യെശയ്യാവോ ഇസ്രായേലിനെക്കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെയായിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ, കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10:22-23 വാക്യങ്ങളിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. മഹാപീഡനകാലത്ത് ഇസ്രായേലിലെ ഒരു ശേഷിപ്പും മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഇസ്രായേലിൽ മാത്രമല്ല, ജാതികളുടെയും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ എന്നോർക്കണം. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചുകൂടാ. ദൈവമാണ് കരുണ കാണിക്കുന്നത്. ഒരു വ്യക്തിയെ അവൻ രക്ഷിച്ചാൽ അത് ദൈവത്തിന്റെ കരുണയാണ് പ്രകടിപ്പിക്കുന്നത്. നമ്മിൽ ആരും തന്നെ അവന്റെ കരുണയ്ക്ക് അർഹരല്ല എന്നതത്രേ അതിന്റെ കാരണം. 29 വാക്യം നോക്കിക്കാട്ടെ. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെപ്പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു എന്ന് യെശയ്യാവ് മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. ഇവിടെ യെശയ്യാ പ്രവചനം 1:9 വാക്യത്തിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവനയെങ്കിൽ തന്നെ ദൈവത്തിന്റെ സർവ്വവല്ലഭത്വത്തിന് യോജിച്ചതായ ഒരു പ്രസ്താവനയാണിത്. ദൈവം തന്റെ കരുണയിൽ ഒരു ശേഷിപ്പിനെ വീണ്ടെടുത്തില്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി പോലും സോദോമിനെയും ഗോമോറയെയും പോലെ ആകുമായിരുന്നു. പിന്നെ സ്വയാഭിമാനികളായ സഭാംഗങ്ങളുടെ ഇന്നത്തെ കാര്യം എന്തായിരിക്കും? ദൈവത്തിന്റെ കരുണയിൽ മാത്രം നാം നിത്യന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് കരുണാസമ്പന്നനാണ്. 30 വാക്യം നോക്കിക്കാട്ട്. ആകയാൽ നാം എന്ത് പറയണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. ഇത് ആശ്വാസകരമായൊരു പ്രസ്താവനയത്രേ. ദൈവം ഇച്ഛിക്കയാലും പ്രവർത്തിക്കയാലും ജാതികൾ സ്വന്തമായി ഇച്ഛിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ തന്നെ ക്രിസ്തുവിൽ നീതീകരണം കണ്ടെത്തി. പഴയ നിയമ തിരുവചനം അതിനെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. നാം കണ്ടതുപോലെ ജാതികൾ രക്ഷിക്കപ്പെടുമെന്ന് യെശയ്യാ പ്രവാചകൻ മുൻപുകൂട്ടി അറിയിച്ചിരിക്കുന്നു. 31 വാക്യം നോക്കിക്കാട്ട്. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രകാശത്തിങ്കൽ എത്തിയില്ല. അതായത് നീതിക്കുവേണ്ടി ന്യായപ്രമാണത്തെ പിന്തുടർന്ന ഇസ്രായേൽ ജനത്തിന് ആ ന്യായപ്രമാണത്തിനനുസരിച്ച് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. ഇത് ഭയാനകമായ ഒരു പ്രസ്താവനയാണ്. മോശയുടെ ന്യായപ്രമാണത്തിൽ കൂടി തങ്ങളുടേതായ നീതി പ്രാപിക്കുവാൻ യഹൂദന്മാർ പരിശ്രമിച്ചു. എന്നാൽ അവർക്കത് സാധ്യമായില്ല. മതഭക്തരായ ആളുകളെയാണ് സുവിശേഷവുമായി നേടുവാൻ വളരെ പ്രയാസമുള്ളത്. രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. തങ്ങൾ നല്ലവരാണെന്ന് ചിന്തിക്കുന്നവർ. പ്രത്യേകിച്ച് ജീവിതത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. രക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അത് മനുഷ്യന്റെ ചുമതലയാണെന്ന് പൗലോസ് ഇവിടെ വളരെ വ്യക്തമാക്കുന്നു. ഇച്ഛിക്കുന്ന ഏവനും കടന്നുവരട്ടെ എന്ന പ്രമാണമാണ് അതിനുള്ളത്. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ പറയുന്നു. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനല്ല എന്ന് പറയാതെ താങ്കൾക്കും അവങ്കിലേക്ക് കടന്നു ചെല്ലാവുന്നതത്രേ. എന്നാൽ തെരഞ്ഞെടുപ്പിൽ നിൽപ്പാൻ തയ്യാറാകാത്ത യാതൊരാളും തെരഞ്ഞെടുക്കപ്പെട്ടതായി നമുക്ക് അറിവില്ലല്ലോ. താങ്കൾക്ക് രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ താങ്കളും തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. രക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹം താങ്കൾക്കില്ല എങ്കിൽ താങ്കൾ തെരഞ്ഞെടുക്കപ്പെട്ടവനല്ല. അത് മാത്രമേ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറയുവാൻ കഴിയുകയുള്ളൂ. ദൈവം സർവവല്ലഭനാണ്. അവൻ തന്റെ ഹിതപ്രകാരം രക്ഷിക്കുന്നു. അവിടുത്തെ ഇഷ്ടം പൂർണമായും ശരിയായിട്ടുള്ളതാണ്. അവനിൽ അനീതിയൊട്ടുമില്ല. അവന് യാതൊരു തെറ്റും പറ്റുകയില്ല. മനുഷ്യർക്ക് തെറ്റുകളും പിശകുകളും സംഭവിക്കുന്നു. എങ്കിലും ജനം അവരെ എത്രമാത്രമാണ് വിശ്വസിക്കുന്നത്? ഈ പ്രാവശ്യം നടക്കാത്ത കാര്യങ്ങൾ തന്നെ വാഗ്ദാനം ചെയ്ത് വിജയിച്ച വ്യക്തി അതൊന്നും ചെയ്യാതെ അടുത്ത പ്രാവശ്യം വന്നാലും ജനം അയാൾക്ക് വോട്ട് കൊടുക്കുമില്ലേ? അതാണ് നമ്മുടെ സമൂഹം. എന്നാൽ ഒരിക്കലും പിശക് പറ്റാത്ത ദൈവത്തിൽ എന്തുകൊണ്ട് താങ്കൾ വിശ്വസിക്കുകയില്ല? അവിടുന്ന് നീതിമാനും നല്ലവനുമാകുന്നു. അവൻ ചെയ്യുന്നതൊക്കെയും ശരിയായിട്ടുള്ളതുമത്രേ. അവനെ വിശ്വസിക്കുവാൻ കൊള്ളാകുന്നവനാകുന്നു. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാകുന്നു. 32-33 വാക്യങ്ങളിൽ നാം കാണുന്നത്, അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വെക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ യെശയ്യാവ് 8:14 വാക്യത്തിൽ നിന്നും 28:16 വാക്യത്തിൽ നിന്നും ഉദ്ധരിച്ചിരിക്കുകയാണ്. യഹൂദന്മാർ ഇടറിപ്പോയി. ജാതികൾക്ക് ക്രൂശ് ഭോഷത്വമാണ്. യഹൂദനോ ജാതിയോ ആരായാലും വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. താഴ്മയുള്ള മനസ്സ് ലളിതമായ വിശ്വാസത്തിലെത്തിച്ചേരും. പ്രാകൃത മനുഷ്യൻ പിന്നെയും സ്വാഭാവികമായ രീതിയിൽ എങ്ങനെയെങ്കിലും രക്ഷപ്രാപിപ്പാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തന്റെ മനസ്സ് കഴിവുറ്റതും തെറ്റുകൂടാത്തതുമാകുന്നു എന്ന വിചാരത്തിൽ മനുഷ്യൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടെ ആവർത്തിക്കട്ടെ സുഹൃത്തെ, നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ടുമല്ല ദൈവം നമ്മെ രക്ഷിക്കുന്നത്. അവനിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് തന്നെ അവിടുത്തെ കൃപയാണ്. അതുപോലും നമ്മുടെ മേന്മയായി കാണുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് രക്ഷ പ്രാപിക്കുക മാത്രമാണ് ചെയ്യാവുന്ന കാര്യം. അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുക. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച ദൈവകരുണ എത്ര മഹത്തായതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുവാൻ ആശ്രയിക്കുവാൻ താങ്കൾക്ക് പ്രയാസമായി തോന്നുന്നുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. നമുക്കും അതൊന്നും മാത്രമേ പ്രാർത്ഥിക്കുവാനുള്ളൂ എന്നോർക്കണം. വിശ്വസിക്കുക എന്നതിൽ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത് അറിവ്. യേശുക്രിസ്തു രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവമാകുന്നു എന്ന് നാം അറിയണം, അല്ലെങ്കിൽ കേൾക്കണം. യോഹനാന്റെ സുവിശേഷം 3:16 വാക്യം നാം അറിയണം. ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്ന് നാം ആദ്യം അറിയണം. അങ്ങനെയൊരു മാർഗമുണ്ടെന്ന് നാം അറിഞ്ഞാൽ അല്ലേ വിശ്വസിക്കുവാൻ കഴിയൂ. രണ്ടാമതായി വികാരം. വികാരം ഉൾപ്പെടുത്താതെ യേശുവിനെ എങ്ങനെ സ്നേഹിക്കുവാൻ സാധിക്കും? വികാരമില്ലാതെ ന്യായവിധിയെക്കുറിച്ചുള്ള ഭയമുണ്ടാകുമോ? ദൈവം ശിക്ഷ വിധിക്കുന്ന ദൈവമാകുന്നു എന്ന് നാം കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഭയമെന്ന വികാരമുണ്ടാകും. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന വികാരം എത്രയോ മനോഹരമാണ്. ദൈവത്തിന്റെ കരുണ, ദൈവകൃപ. അപ്പോൾ വികാരം ആണ് വിശ്വാസത്തിന്റെ രണ്ടാമത്തെ ഘടകം. മൂന്നാമതായി ഇച്ഛാശക്തി. ഞാൻ സ്വയമായി ഇച്ഛിക്കാതെ ദൈവത്തിൽ എനിക്ക് ആശ്രയിക്കുവാൻ കഴിയില്ല. ദൈവത്തിന്റെ രക്ഷ സ്വന്തമാക്കുവാൻ എനിക്ക് സാധ്യമല്ല. ചിലർക്ക് അറിവുണ്ട്, മറ്റു ചിലർക്ക് വികാരമുണ്ട്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനുള്ള മനസ്സില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇതാണോ താങ്കളുടെ പ്രശ്നം? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുമെന്ന്. അവിടുന്ന് വാതിൽ പൊളിച്ച് അകത്ത് പ്രവേശിക്കുന്നവനല്ല. തീരുമാനമെടുക്കേണ്ടത് താങ്കളും ഞാനുമാണ്. അവിടുത്തെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ് ഈ രക്ഷ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ടോ? സമയം പാഴാക്കാതെ നമുക്കിത് സ്വന്തമാക്കാം, അനുഗ്രഹം പ്രാപിക്കാം. തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്ന് ഞങ്ങൾക്ക് അപ്രകാരം ചിന്തിപ്പാൻ അവിടുന്ന് തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സംശയങ്ങളെയെല്ലാം ദൂരീകരിക്കുന്ന അവിടുന്ന്, ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങളെ കൈപിടിച്ച് വഴി നടത്തുന്ന അവിടുന്ന്, ഞങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് തന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവരെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഫലകരമാക്കി തീർക്കണമേ. അവിടുന്ന് ആഗ്രഹിക്കുന്ന അതേ ഉദ്ദേശത്തിൽ ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-42-55-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-42-55-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. Thank you.
സ്നേഹമെത്രയോവാചര്യം എന്റെ പാപശാപങ്ങൾ നീക്കിനിൻ തിരുജീവനാൻ എന്നെ നിറച്ചല്ലോ എന്റെ ആയുസ്സിൻ സ്നേഹിച്ചിടുവാൻ